നമസ്കാരം ശ്രീമതി കെ സി രേഖ, എസ് ബി എസ് റേഡിയോ മലയാളത്തിലേക്ക് സ്വാഗതം. രേഖ, ഇപ്പോൾ മത്സ്യബന്ധനത്തിനായി പുറംകടലിലാണ് അല്ലേ?
അതെ അതെ.
എപ്പോഴിറങ്ങി മത്സ്യബന്ധനത്തിനായി? രാവിലെ തന്നെ പുറപ്പെട്ടോ?
ആ, രാവിലെ ഒരു 4 മണി കഴിഞ്ഞിട്ട് ഇറങ്ങുമ്പോ ഒത്തിരി ലേറ്റ് ആയി, കാരണം പണിക്കാരനെ തണ്ടേ.
സാധാരണ എത്ര മണിക്കാണ് ഇറങ്ങാറ്?
3 മണി തൊട്ട് 3 മണി 3:30 ചിലപ്പോ 2 മണിക്കും പോയിട്ടുണ്ട്.
വെളുപ്പിനെ
സമയൊന്നുമില്ല, അതനുസരിച്ച് മീൻ്റെ തിരിവിനനുസരിച്ച് പോകും.
ആ, അത് ശരി. ഓക്കെ. ആദ്യം തന്നെ ഇപ്പൊ കടപ്പുറത്ത് അല്ലെങ്കിൽ കടലിൽ പോകുന്നവരുടെ ഇടയിൽ നിലനിൽക്കുന്ന എല്ലാ വിശ്വാസങ്ങളും വിലക്കുകളും ലംഘിച്ചുകൊണ്ടാണ് പുറംകടലിൽ മീൻ പിടിക്കാനായി രേഖ ഇറങ്ങി പുറപ്പെട്ടത്. ഇപ്പോൾ രേഖ ലൈസൻസ് നേടിയ ഇന്ത്യയിലെ ഏക വനിതയാണ് താനും. അപ്പൊ എന്തായിരുന്നു രേഖയ്ക്ക് ഈ ഇതിനായി ലഭിച്ച പ്രചോദനം, ഈ കടലിൽ ഉൾക്കടലിലേക്ക് പോകാനും മീൻ പിടിക്കാനും? കാരണം മറ്റൊരു സ്ത്രീകളും ഇതിനായിട്ട് മുന്നിട്ടിറങ്ങിയില്ലല്ലോ.
പ്രചോദനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീട്ടിലെ കഷ്ടപ്പാട്, കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ 4 പെൺകുട്ടികളാണ് അവര്. ഞങ്ങളാണെങ്കിൽ പ്രണയ വിവാഹമായിരുന്നു, അപ്പൊ ഞങ്ങൾക്ക് ആരും ഉണ്ടായിരുന്നില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു അവസ്ഥയില് മോശപ്പെട്ട അവസ്ഥയായിരുന്നു. പിന്നെ ഭർത്താവിന്റെ കൂടെ ഞാനും കൂടി ഇറങ്ങി, കടലിലോട്ട് പോയി തുടങ്ങി. അത് ഞങ്ങളുടെ കഷ്ടപ്പാടുകൊണ്ടാണ് ഞങ്ങൾ ഇറങ്ങിയത്. കാരണം 4 മക്കള് പെൺകുട്ടികളാണ്, അവരെ നോക്കണം എന്നുള്ള ചിന്ത എന്റെ മനസ്സിൽ കടന്നു. അപ്പൊ ഞാനും ആളെ കൂടെ ഇറങ്ങിപ്പോയി.
സ്ത്രീകൾ കടലിൽ ഒരിക്കലും പോവില്ല, മറിച്ച് സ്ത്രീകൾ ഭർത്താക്കന്മാർക്ക് വേണ്ടി കരയിലിരുന്ന് പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത് എന്നാണ് സാധാരണയുള്ള നിലനിൽക്കുന്ന ഒരു വിശ്വാസം. അപ്പം അതിനെ മറികടന്ന് രേഖ ഇതിനായിട്ട് മുന്നിട്ട് ഇറങ്ങിയപ്പോൾ എന്തൊക്കെ വെല്ലുവിളികളാണ് ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് രേഖയ്ക്ക് നേരിടേണ്ടി വന്നത്?
ആദ്യമൊക്കെ ഞങ്ങള് പോകുമ്പോഴൊക്കെ ഭയങ്കര പരിഹാസമായിരുന്നു. സ്ത്രീകള് കടലിലിറങ്ങാൻ പാടില്ല, കടലിലെ മീനുകൾ നശിക്കും, പിന്നെ എവിടെയെങ്കിലൊക്കെ വെച്ചിട്ട് നമ്മളെ കുത്തുവാ പറയുക. അങ്ങനൊക്കെ നമ്മുടെ നാട്ടിലുള്ളവര്, നമ്മുടെ ചുറ്റുവട്ടത്തുള്ളവർ തന്നെ നമ്മളെ കുറ്റം പറച്ചിലൊക്കെ ആയിരുന്നു. പക്ഷെ നമ്മളതൊന്നും വില വെച്ചില്ല, കാരണം നമ്മൾ ജീവിക്കാൻ വേണ്ടി നമ്മുടെ കുഞ്ഞുമക്കളെ നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോണത്. അല്ലാണ്ട് നമ്മള് ഒരാളെ മുതല് കക്കാനോ പിടിക്കാനല്ലല്ലോ പോണത്. നമ്മളെ അന്തസ്സായിട്ട് നമ്മൾ പണിയെടുത്ത് നമ്മളെ മക്കളെ നോക്കണം, അങ്ങനെയുള്ള ചിന്ത മാത്രം എന്റെ മനസ്സിലുണ്ടെന്നുള്ളത്. പക്ഷെ ആൾക്കാരെ കുത്തുവാക്കളൊക്കെ ആദ്യം വേദനിച്ചെങ്കിലും പിന്നെ ഞാൻ ആലോചിച്ചു, നമ്മളെന്തിനാ നമ്മളെ കക്കാനൊന്നല്ലേ പോണത്, നമ്മൾ ജീവിക്കാൻ വേണ്ടിട്ടാന്നുള്ള ഒരു ചിന്ത എന്റെ മനസ്സിൽ വന്നപ്പോ എനിക്ക് യാതൊരു പ്രശ്നവും ഉണ്ടായില്ല.
ഇപ്പൊ രേഖ തന്നെ പറഞ്ഞു, പരിഹാസങ്ങളും കുത്തുവാക്കുകളും അല്ലെങ്കിൽ കടലിൽ മീൻ ഉണ്ടാകില്ല എന്നൊക്കെയുള്ള അങ്ങനെയുള്ള വാക്കുകളൊക്കെ രേഖ കേട്ടിരുന്നു. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ശരിക്കും നേരിടേണ്ടി വന്നിട്ടുണ്ടോ? അതായത് കടലിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുകയും അത് രേഖ പോയത് കൊണ്ട് മൂലമാണ് എന്ന് പറയുകയൊക്കെ ചെയ്ത സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടോ?
ഇല്ലില്ല, ഞാൻ പോയതിനു ശേഷം മീൻ ഉണ്ടായിട്ടുള്ളൂ. കാരണം വെച്ചാൽ എല്ലാവർക്കും ഇപ്പൊ ഇവിടെ ഹാർബർ ഉണ്ട്, ഞങ്ങളങ്ങടെ കൊല്ലത്തൊരു ഹാർബർ ഉണ്ട്. ആ ഹാർബറിൽ തന്നെ വള്ളക്കാര് ചാളിയും മയിലും കുന്ന് കൂട്ടിട്ടാണ് അടിച്ചു കൊണ്ടിരുന്നത്. അവർക്ക് യൂണിയൻകാർക്ക് പോലും ഒരു വിശ്രമില്ല. പിന്നെ ഞങ്ങളെ പോലെ പണിക്ക് പോണവർക്കും നല്ല പോലെ പണിയുണ്ട്, കാര്യങ്ങളുണ്ട്, എല്ലാതും ഉണ്ട്. പിന്നെ ഈ കൊടുങ്കാറ്റും ഇതൊക്കെ നമ്മളെ ബാധിക്കുന്നില്ല. ഇപ്പൊ അത് പ്രകൃതിയുടെ ഇതാണ്. ഇപ്പൊ ആൾക്കാരെ പരിഹാസം നിന്നു. ഇപ്പോ ഈ സീമഫാറയിൽ നിന്ന് ഞങ്ങളെ കേന്ദ്രമന്ത്രി വന്നിട്ട് ആദരിക്കലും പിന്നെ ഇവിടെ ചാനലുകാര് വരലും പിടിക്കലൊക്കെ ആയപ്പോ അവരിപ്പോ നല്ല ഇതിലാണ്. കേന്ദ്രമന്ത്രി സുദർശൻ ഭഗതാണ് കൊന്നാട് അണിയിച്ചത്. അപ്പൊ അവരൊക്കെ വന്ന് ഇതൊക്കെ ചെയ്തതിന് ശേഷം ഇപ്പോ നാട്ടുകാര് ഇപ്പൊ വലിയ പറച്ചിലൊന്നുമില്ല. പക്ഷെ കടലിൽ ഞങ്ങൾക്ക് കരയിലിനെക്കാട്ടും കൂടുതല് മിത്രങ്ങളാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ കടലിലെ വള്ളക്കാര് തിരിവ് പറഞ്ഞുതരാനും മീന്റെ തിരിവ് പറഞ്ഞുതരാനും അതുപോലെ തന്നെ പെട്രോളോ മണ്ണെണ്ണയാ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും, അതായത് പങ്കൂരിട്ടൊക്കെ ഞങ്ങള് ഒരു 5 മണിക്കൂറോളം ഞങ്ങൾ കടലിൽ കിടന്നുണ്ട്. അപ്പൊ നമ്മളെ സഹായിച്ചിരുന്നു ഒക്കെ അവരാണ്. അപ്പൊ ഫോൺ ഞങ്ങൾക്ക് തരും, എന്താ ആവശ്യമെങ്കിൽ വിളിച്ചോ എന്നൊക്കെ പറയും. അപ്പോ കരയിലേക്കാട്ടും കൂടുതൽ ബന്ധം എനിക്ക് കടലിലാണ്.
അവിടെ ആ സ്ത്രീ എന്നുള്ള ഒരു വേർതിരിവോ വ്യത്യാസമോ ഒന്നും കാണിക്കാറില്ല?
ഇല്ല ഇല്ല, അവിടെ ഒരു തിരിവില്ല. കാരണം അവര് നമ്മളെ എന്തെന്ന് പറയാ, ഒരു സഹോദരിയെ പോലെ കണ്ടിട്ടുള്ളോട്. കാരണം ഒരു പെണ്ണാണ് കഷ്ടപ്പെടുക എന്നുള്ള ചിന്ത കടലില് പണിയെടുക്കണവർക്ക് ഉണ്ട്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എളുപ്പല്ല കടലില് പണി. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് കൊറേ കഷ്ടപ്പെടണം, കൊറേ ഓടണം, പിന്നെ അതിലിരിക്കണം. ഈ ഫൈബർ ചിലപ്പോ പൊങ്ങലും താഴലും എല്ലാതും അനുഭവിച്ചിട്ടാണ് പോകുന്നത്. അപ്പൊ ഒരു സ്ത്രീ ഇത് അനുഭവിക്കുന്നുണ്ടല്ലോ എന്നുള്ളൊരു ചിന്തയാണ് ഈ കടലിലെ പണിക്കാർക്ക്. അപ്പൊ അതുകൊണ്ട് ഒരിക്കലും അവര് നിന്ദിക്കില്ല. അവര് നമ്മളെ ഏത് സാഹചര്യത്തിലായാലും നമ്മളെ സഹായിക്കാനുള്ള വഴികൾ അവര് ചെയ്യുള്ളു. ഇന്നലെ വരെ.
തീർച്ചയായിട്ടും. അപ്പം കടലിൽ ഇപ്പൊ എത്രത്തോളം ദൂരം പോകും ഉള്ളിലേക്ക്?
22 ഭാഗം വരെ ഞാൻ പോയിട്ടുണ്ട്. അതായത് കര കാണില്ല. 22 ഭാഗമാണ് പറയുക. കുറച്ചു നമ്മളൊരു കുറച്ചുകൊണ്ട് ഓടിക്കഴിഞ്ഞ കാര്യമൊന്നും കാണില്ല. നമ്മള് ചുറ്റുവട്ടം വെള്ളം, നമുക്ക് കാര്യമൊന്നും കാണില്ല.
തീർച്ചയായിട്ടും. എത്ര വർഷമായി ഇപ്പോൾ രേഖ മത്സ്യബന്ധനത്തിനായി പോകാൻ തുടങ്ങിയിട്ട്?
ഇപ്പൊ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് 20 വർഷമായി. 10 വർഷത്തോളമായി ഞാന് ഈ കടലിലെ പണി തുടങ്ങിയിട്ട്. ആദ്യമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊന്നും അറിയില്ല. കാരണം എന്റെ വീട് തൃശ്ശൂർ കുറുക്കഞ്ചേരിയാണ്, ടൗൺ ഏരിയയിലാണ്. നമ്മള് കടലായിട്ട് ഒരു ബന്ധമില്ല. കടലോ കായലോ പുഴയോ ഒരു ഇതുമില്ലാത്ത സ്ഥലമാണ് ഈ തൃശ്ശൂർ കുറുക്കഞ്ചേരി ടൗൺ ഏരിയ. അപ്പൊ അവിടെ നിന്ന് വന്ന് ഇവിടെ വന്ന് ആദ്യം ഫൈബറിലൊക്കെ കയറുമ്പോ ഭയങ്കര ബുദ്ധിമുട്ടും ഭയങ്കര പ്രശ്നമായിരുന്നു. ബ്ലഡ് വരെ ഞാൻ ഛർദ്ദിച്ചിട്ടുണ്ട്. കാരണം പിന്നെ കുറച്ചുകൊണ്ട് ഓടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു മണം, കടലിലെ മണം എനിക്ക് പിടിക്കുന്നില്ല. അപ്പൊ അങ്ങനെയായിട്ട് ഞാന് ബ്ലഡ് വരെ ഛർദ്ദിച്ച് ഞാന് കെടുന്നുണ്ട് ഫൈബറില് വഞ്ചിലേ. അപ്പൊ എന്നാലും മീൻ കാണുമ്പോ ഞാൻ എനിക്കിരുന്ന് അവരെ സഹായിക്കും. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അവർ രണ്ടുപേരുള്ളോ, പിന്നെ ഞാനും കൂടി ആണ് 3 പേര്. അപ്പൊ അവർ രണ്ടാളും നഷ്ടപ്പെടുമ്പോ ഞാനും എനിക്കിരുന്നിട്ട് ചെയ്യും.
അപ്പൊ ഈ ബുദ്ധിമുട്ടുകളൊക്കെ നേരിട്ടപ്പോൾ മുന്നോട്ട് വെച്ച കാലൊരിക്കലും പിന്നോട്ട് എടുക്കണമെന്ന് തോന്നിയില്ല അല്ലെ രേഖയ്ക്ക്?
ഇല്ല ഇല്ല, ഇനി മുന്നോട്ട് വെച്ച കാലം മുന്നോട്ട് തന്നെ. ഇനി എന്റെ ജീവിതകാലം വരെ ഞാൻ എനിക്ക് പറ്റുന്നിടത്തോളം, എനിക്കിപ്പോ ദൈവം ആയുസ്സും ആരോഗ്യം തരുന്ന കാലം വരെ ഞാൻ കടലിലോട്ട് തന്നെ പണിക്ക് പോകും.
തീർച്ചയായിട്ടും. അപ്പൊ വെളുപ്പിനെ 3 മണിക്കും 3:30 ഒക്കെ കടലിലേക്ക് പോകുന്ന ആളാണ് രേഖ. അപ്പൊ കുട്ടികൾ, മക്കൾ, 4 പെൺമക്കളുണ്ട് എന്ന് രേഖ പറഞ്ഞു. സാധാരണ സ്ത്രീകളെ നിന്നും വളരെ വ്യത്യസ്തമായാണ് രേഖ ചിന്തിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം രാവിലെ സ്ത്രീകൾ എണീറ്റ് മക്കളുടെ കാര്യങ്ങൾ നോക്കി വീട്ടിലിരിക്കുകയാണ് പതിവ്. അതിന് പകരമായി ഇത്രയും വലിയ ഓളങ്ങൾ മറികടന്ന് ഇത്രയും ഉൾക്കടലിലേക്ക് പോയി മത്സ്യബന്ധനത്തിനായി മറ്റൊരു സ്ത്രീകളും ചെയ്യാത്തൊരു വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ടാണ് രേഖ ഇപ്പോൾ ജീവിച്ചു പോകുന്നത്. എങ്ങനെയാണ് രാവിലെ ആ എണീറ്റ് പോകുന്ന മക്കളുടെ കാര്യമൊക്കെ എങ്ങനെയാണ്?
ഇപ്പൊ കുറച്ചു നാളായിട്ട് മക്കൾ എന്ന് പറഞ്ഞാൽ 3 പ്ലസ് 2, 2ാമത്താള് 9, 3ാമത്താള് 5, 4ാമത്താള് 3. ആൾക്ക് മാത്രമാണ് ഒന്ന് ഒരുങ്ങാനും പിടിക്കാനൊക്കെ ഉള്ള ബുദ്ധിമുട്ടുള്ളൂ 4ാമത്താൾക്ക്. അപ്പൊ ഇവര് എല്ലാതും റെഡിയാക്കി കൊടുക്കും. പിന്നെ എന്റെ അമ്മ ഉണ്ടായിരുന്നു. അമ്മ ഉള്ള കാരണം എനിക്ക് ഒരു പേടി ഉണ്ടായിരുന്നില്ല. കാരണം രാവിലെ മക്കളെ കാര്യമൊക്കെ അമ്മ നോക്കും. അമ്മ മരിച്ചതിന് ശേഷം എനിക്ക് ഭയങ്കര തീരെ നഷ്ടമായി. എന്നാലും 3ാമത്തെ മോളും 2ാമത്തെ മോളും ഞങ്ങൾ പോയി കഴിഞ്ഞതിന് ശേഷം ഒരു 5:30 എനിക്ക് അവര് വീട്ടിന്റെ ഉള്ളിലത്തെ പണിയുള്ളൂ. അതായത് ചോറ് വെക്കുകയവര് കറിയും കാര്യങ്ങളൊക്കെ തലേദിവസം തന്നെ പച്ചക്കറികളൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ടാവും. അത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് അവര് കറി വെക്കാനുള്ള ഏർപ്പാടും ചെയ്യും. ഞങ്ങൾ വരുമ്പോഴേക്കും അവര് ചോറും കറിയും എല്ലാതാക്കി ഉണ്ണിയോളം സ്കൂളിലും വിട്ട് എല്ലാരും പോയിട്ടുണ്ടാവും.
എത്ര മണിയാകുമ്പോഴേക്കും നിങ്ങൾ തിരിച്ചെത്തും?
ഞങ്ങള് മീനനുസരിച്ചാണ്. ചിലപ്പോ 3 മണിക്ക് കയറി കഴിഞ്ഞാൽ ചിലപ്പോ 10 മണിക്ക് എത്തും, ചിലപ്പോ 12 മണിക്ക് എത്തും. മീനഴിച്ചെടുക്കണം വലയെ. അപ്പൊ ചില സമയത്ത് കണ്ടമാനം മീനും വിടും. അപ്പൊ അങ്ങനെ ആകുമ്പോ നമ്മള് ചിലപ്പോ 2 മണി വരെ 2:30 അങ്ങനെയൊക്കെ സമയത്തിലൊക്കെ നമുക്ക് തിരിച്ചെത്താൻ പറ്റുള്ളൂ.
ഓക്കെ. മറ്റൊരു കാര്യമുള്ളത്, പുറംകടലിൽ പോയി മീൻ പിടിക്കാൻ ലൈസൻസ് നേടിയ ഇന്ത്യയിലെ ആദ്യത്തെ വനിതയാണ് രേഖ. ഇപ്പോൾ ഇപ്പൊ ഓസ്ട്രേലിയയിലെ കാര്യം നോക്കുകയാണെങ്കിൽ പുറംകടലിൽ നിന്നല്ല, ഞങ്ങൾ ചൂണ്ടയിട്ട് മീൻ പിടിക്കാനാണെങ്കിൽ പോലും ഇവിടെ ലൈസൻസ് എടുക്കണമെന്നുള്ള ഒരു നിബന്ധനയുണ്ട്. അപ്പോൾ അത്തരത്തിലൊരു നിബന്ധന നാട്ടിലുമുണ്ടോ? ലൈസൻസ് ലഭിച്ച ഒരാളെന്ന നിലയ്ക്കാണ് ഞാൻ ചോദിക്കുന്നത്.
ഉണ്ട്. കാരണം ആദ്യം ഭർത്താവിന് ലൈസൻസ് ഉണ്ടായിരുന്നു. ഞാൻ അപേക്ഷ കൊടുത്തപ്പോ പറഞ്ഞു ഒരു സ്ത്രീ ആദ്യമായിട്ടാണ് കടലിൽ പോകുന്നത്, അതുകൊണ്ട് അനുബന്ധ മത്സ്യത്തൊഴിലാളികളുടെ ബുക്ക് തരാന്ന് പറഞ്ഞു. അതായത് ഈ പുഴയിലും കായലിലും പിന്നെ മീൻ വിൽക്കാൻ പോവാ, മീൻ തിരിയാൻ പോവാ, അങ്ങനെയുള്ള പണികളൊക്കെ ഇല്ലേ. അപ്പൊ സ്ത്രീകൾക്ക് കൊടുക്കുന്ന ബുക്കാണ് അനുബന്ധ മത്സ്യത്തൊഴിലാളികളുടെ ബുക്ക്. അപ്പൊ അത് തരാന്നാണ്. അപ്പൊ ഞാൻ ആ മാഡത്തിന്, ഒരു മാഡായിരുന്നു ജിതാണെന്ന് ഒരു മാഡായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു മാഡത്തിനോട്, കാരണം ഞാന് കടലിൽ പോയി ഇത്രയധികം കഷ്ടപ്പെടുന്ന എനിക്ക് അനുബന്ധ മത്സ്യത്തൊഴിലാളികളുടെ ബുക്ക് കിട്ടിയിട്ട് മാഡം ശരിയാവില്ല. കാരണം വെച്ചിട്ട് ഈ പുരുഷന്മാരെ പോലെ തന്നെയാണ് ഞാൻ പണിയെടുക്കാൻ പോണത്. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഇത് ഈ ബുക്ക് കിട്ടിയിട്ടൊരു കാര്യമില്ല, എനിക്ക് കിട്ടാന്നുണ്ടെങ്കിൽ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളുടെ ബുക്ക് വേണം പറഞ്ഞു. അപ്പൊ മാഡത്തിന് പേടി തരാം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിൽ തന്നെ ഇങ്ങനൊരു സ്ത്രീ ഇല്ല എന്നാണ് മാഡം പറഞ്ഞത്. പക്ഷെ എനിക്ക് തന്നില്ല, എന്നോട് പറഞ്ഞു അനുബന്ധം വേണമെങ്കിൽ തരാം എന്നാണ്. അപ്പൊ ഞാൻ വേണ്ടെന്ന് പറഞ്ഞാൽ പോന്നു. പിന്നെ നമ്മുടെ സീമപ്പാറയിലെ ഡോക്ടർ ഗോപാലകൃഷ്ണ സാറും ഇവരൊക്കെ വന്ന് ഞങ്ങൾ കടലിൽ പോണ കണ്ടിട്ട് വന്നിട്ട് ഞങ്ങൾക്ക് കേന്ദ്രമന്ത്രിയുടെ അവാർഡ്, പൊന്നാടി കണീസ് അവാർഡ് ഒക്കെ തരുന്ന സമയത്ത് മേഴ്സിക്കുട്ടിയമ്മേനെ വിളിച്ച് വിവരം പറഞ്ഞു. ഇങ്ങനെ രേഖയ്ക്ക് ലൈസൻസ് ഇല്ല, ലൈസൻസ് വേണമെന്നപ്പോ മേഴ്സിക്കുട്ടിയമ്മ ഇടപെട്ട് ആ സ്പോട്ടിൽ തന്നെ നമുക്കൊരു 3-4 മാസം കഴിഞ്ഞപ്പോ ലൈസൻസ് കിട്ടി. അതായത് സെപ്റ്റംബറിൽ കിട്ടി.
അതായത് ഈ വർഷമാണ് കിട്ടിയത്?
ആ ഈ വർഷമാണ് കിട്ടിയത്.
ഓ, 10 വർഷമായി മീൻ പിടിക്കാൻ പോവാൻ തുടങ്ങിയിട്ട്. എന്നിട്ട് ഇപ്പൊ ഈ വർഷം 2017 സെപ്റ്റംബറിലാണ് രേഖയ്ക്ക് ലൈസൻസ് കിട്ടുന്നത്. ഒരുപാട് വെല്ലുവിളികൾ നേരിട്ടാണ് രേഖ എന്തായാലും ഇതിലേക്ക് ഇറങ്ങി പുറപ്പെട്ടത്. ഉൾക്കടലിലേക്ക് ആദ്യമായി പോകുമ്പോൾ ഉള്ള ബുദ്ധിമുട്ടുകളും രേഖ പറഞ്ഞു. അപ്പോൾ ഈ കടൽക്ഷോഭമോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള എന്തെങ്കിലും അനുഭവങ്ങൾ രേഖയ്ക്ക് ഉണ്ടായിട്ടുണ്ടോ?
ആ, ഉണ്ടായിട്ടുണ്ട്. ഒരു ദിവസം ഞങ്ങള് വലിപ്പം ഞങ്ങൾക്ക് വലകൾ കുറവാണേ, അപ്പൊ ഞങ്ങള് വേറെ ആളുടെ ഫൈബറിലാണ് പോയത്. അതായത് അപ്പൊ വലിക്കാൻ വേണ്ടി പോയതാണ്. അപ്പൊ മുക്കാ കള്ളി ചെമ്മീൻ കിട്ടിണ്ടായിരുന്നു. അപ്പൊ അന്ന് പണി വളരെ മോശമാണ്, മുക്കാ കള്ളി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ മോശം പണിയാണ്. അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്തു, താളവല ഉണ്ടായിരുന്നു ഫൈബറില്. അപ്പൊ താള കിടന്നിങ്ങനെ തെറുക്കിനാണ്ടപ്പോ അവിടെ താളവല ഇട്ടപ്പോ ഫുള്ള് താളേ, അതായത് അണ്ടമാന തന്നെ 10-38,000 രൂപ വരെ താളന്ന് ഞങ്ങൾക്ക് കിട്ടി. അപ്പോ ഇത് എന്ന് പറഞ്ഞ നമുക്ക് പൊന്തില്ല, അത്രയധികം ഓരോ കണ്ണിമോ ഓരോ താളേന്ന്. അങ്ങനെ ഒരു വിധത്തിൽ ഞങ്ങളത് പിടിച്ച് കയറ്റി വരുമ്പോ കടല് ഭയങ്കര ശാന്തമായിരുന്നു. പക്ഷെ കുറച്ചങ്ങോട്ട് ഓടി കഴിഞ്ഞപ്പോ, ഞാനാണ് എഞ്ചിൻ ഓടിച്ചിരുന്നത്, കുറച്ചങ്ങോട്ട് ഓടി കഴിഞ്ഞപ്പോ കടലങ്ങോട്ട് വന്ന വലിയ തിരമാലകൾ, അപ്പൊ ഭയങ്കര പൊക്കത്തിലുള്ള തിരമാലകൾ വന്നു തുടങ്ങി. അപ്പോ ഞാൻ എഞ്ചിൻ ആളിന് കൊടുത്തു, ആള് വാങ്ങി വന്ന് ചേട്ടൻ വന്ന് വാങ്ങി എഞ്ചിൻ ഓടിച്ചു. അപ്പോ തീ എന്താ പറയാ, നമ്മള് അവരെ മുഖൊക്കെ വെട്ടിയാ പോലും ചോറില്ല. കാരണം എന്താ, അവർക്ക് അറിയത് വെള്ളം കയറി കഴിഞ്ഞാൽ അങ്ങനെ തന്നെ മറിയുന്നു. കാരണം എനിക്ക് നീന്തൽ അറിയില്ല, ഇപ്പോഴും എനിക്ക് നീന്തൽ അറിയില്ല.
ഓ,
സേഫ്റ്റി ഡ്രസ് ഒന്നും നമ്മുടെ കയ്യിലില്ല. അപ്പൊ എനിക്ക് അത്ര പേടി തോന്നില്ല. കാരണം എന്താ, ഇവർക്ക് ഭയങ്കര പേടി, ഇവർ രണ്ടാള മോന്റെയും വെട്ടിയ ചോറില്ല, അതേപോലെ ഇരുന്നുണ്ട്. അങ്ങനെ എന്നോട് പറഞ്ഞു, കടലമ്മേനെ മനസ്സിൽ വിചാരിച്ചിരുന്നു രേഖയ്ക്ക്. കാരണം എന്താ, നിങ്ങ കടലിത്തിരി ഇതാണ് പേടിക്കൊന്നും വേണ്ട, ധൈര്യമായിട്ട് കടലമ്മേനെ വിളിച്ചിരുന്നോളാം, എന്റെ മക്കള് നാലാളാ അവിടെ കാത്തിരിക്കാന്നുള്ളതില് വിളിച്ചോളാം പറഞ്ഞു. ഞാനങ്ങനെ മനുരുകി കടലമ്മേനെ വിളിച്ചപ്പോ ഞങ്ങ പോണ വഴിയൊക്കെ ശാന്താക്കി തന്ന് അഴി കടത്തിന്ന് എത്തിച്ചെന്നു. അത് ഭയങ്കര മറക്കാൻ പറ്റാത്ത അനുഭവമാണ്.
തീർച്ചയായിട്ടും. അതുപോലെ ഇപ്പൊ ഈ ഓക്കി വന്ന സമയത്ത് എന്തെങ്കിലും തരത്തിൽ അത് നിങ്ങളെ ബാധിച്ചിട്ടുണ്ടോ?
ആ, അത് ഞങ്ങള് അന്ന് പണിക്ക് പോവാൻ നിൽക്കായിരുന്നു. പക്ഷെ കടലിന്റെ മാറ്റം കണ്ടപ്പോ ഞങ്ങള് പോയില്ല അന്ന്. പക്ഷെ ഇവിടെ നമ്മുടെ സീമഫറയിലെ ഡോക്ടർ ഗോപാലകൃഷ്ണ സാറും കേന്ദ്രമന്ത്രി കൂടിയിട്ട് ഇവിടെ നമുക്കൊരു കൂട് കൃഷി തന്നിട്ടുണ്ട് കാണാങ്കി. ആ കൂട് കൃഷിയില് കൂട് കൃഷി ഒലിച്ചു പോയി. കാരണം ഏങ്കറൊക്കെ വലിഞ്ഞ് ഈ വാറിന്റെ ഇതില് പടിഞ്ഞാട്ട് തള്ളിപ്പോയി. അങ്ങനെ പിടിച്ച് ഒരു 5 മണിക്കൂറുടെ പ്രയത്നത്തിന്റെ ഇടയിലാണ് ആ സാധനം നമുക്ക് തിരിച്ചിട്ടത്. അതിനൊക്കെയായിട്ട് ഭയങ്കര എന്താ പറയാ, വളരെ ബുദ്ധിമുട്ടിയാണ്.
ഓക്കേ. നീന്തൽ അറിയാതെയാണ് രേഖ പുറംകടലിലേക്ക് പോകുന്നതും എഞ്ചിൻ ഓടിക്കുന്നതും ഒക്കെ. അതും ഒരു ലൈഫ് ജാക്കറ്റോ ഒരു സുരക്ഷാ ക്രമീകരണങ്ങളോ ഒന്നും ഇല്ലാതെ തന്നെ അല്ലേ?
ഒന്നുമില്ല.
എവിടുന്ന് കിട്ടുന്നു ഈ ധൈര്യം?
ധൈര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് ആദ്യം ചെറുപ്പത്തിൽ കടൽ കണ്ട പേടിക്കണേ ഞാനായിരുന്നു. പക്ഷെ നമ്മളുടെ അവസ്ഥ, അതായത് ഞങ്ങൾ പ്രണയ വിവാഹമായിരുന്നു, ഞങ്ങൾക്ക് ആദ്യം ആരുമില്ലാത്ത അവസ്ഥയായിരുന്നു. അപ്പൊ അപ്പാലോചിക്കുമ്പോ എനിക്ക് ഭയങ്കര വിഷമമാണ്. ആദ്യമൊക്കെ കുഴപ്പമില്ല, കാരണം നമുക്ക് പൈസ ഇല്ലാണ്ടല്ലോ എന്നുള്ള ഒരു ചിന്തയായിരുന്നു. പക്ഷെ ഇപ്പൊ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ആലോചിക്കുമ്പോ ഭയങ്കര വിഷമമാണ്. അപ്പൊ അതിൽ നിന്നൊക്കെ നമുക്ക് ധൈര്യം കിട്ടി.
തീർച്ചയായിട്ടും. എന്തായാലും രേഖയുടെ ഈ ധീരതയ്ക്കാണ് സെൻട്രൽ മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് രേഖയെ അനുമോദിച്ചത്. എങ്ങനെയുള്ളൊരു അനുമോദനമാണ് രേഖയ്ക്ക് ലഭിച്ചത്?
അത് ധീരതയ്ക്കുള്ള പറഞ്ഞത്, കാരണം എന്താ, ഒരു സ്ത്രീയും ചെയ്യാത്തൊരു കാര്യമാണ്. അതായത് ഇന്ത്യയിൽ പോലും ഒരു സ്ത്രീ ഇല്ല ഇങ്ങനെ ഇത്രയും ധൈര്യത്തോടു കൂടി എഞ്ചിൻ ഓടിക്കാനും വലയെറിയാനും ഒരു പുരുഷൻ എങ്ങനെ ചെയ്യുന്നു, അതെല്ലാം രേഖയ്ക്ക് ചെയ്യാൻ കഴിയുന്നുണ്ടല്ലോ എന്നുള്ളൊരു ഇതിലാണ്. ഇത്രയും കടലിൽ ഉള്ളിലോട്ട് പോയിട്ട് ചെയ്യുന്നതിനുള്ളൊരു ധീരതയ്ക്കുള്ള ഇത് തന്നത് കേന്ദ്രമന്ത്രി സുദർശൻ ഭഗത്.
ഇപ്പൊ ഉൾക്കടലിലാണല്ലോ നിൽക്കുന്നത്, എത്രത്തോളം ദൂരത്തിലാണ് കടലിനുള്ളിൽ, കരയിൽ നിന്ന് എത്രത്തോളം ദൂരത്തിലാണ് ഇപ്പോൾ?
അധികമില്ല ദൂരം, ഇപ്പൊ കുറച്ചാണ്, ഒരു 5-6 മാറത്തുണ്ടാവുള്ളൂ. അപ്പൊ നമുക്ക് കരയൊക്കെ കാണാം.
ഒരു സ്ത്രീ ആദ്യമായി ഇതിലേക്ക് ഇറങ്ങിയപ്പോൾ ഒരുപാട് വിലക്കുകൾ ഉണ്ടായിരുന്നു പറഞ്ഞു, എന്നാൽ ഇപ്പോൾ ആളുകൾ അത് അംഗീകരിച്ചു തുടങ്ങി. ഇപ്പൊ രേഖ പോയി തുടങ്ങിയപ്പോൾ മറ്റേതെങ്കിലും സ്ത്രീകൾ ഇതിനായിട്ട് മുൻപോട്ട് വരികയോ ഇത്തരത്തിൽ ഉൾക്കടലിൽ പോയി മീൻ പിടിക്കണമെന്ന് രേഖയെ പോലെ കടലിലേക്ക് ഇറങ്ങാനായിട്ട് ധൈര്യപ്പെട്ടിട്ടുണ്ടോ?
സ്ത്രീകൾക്ക് വരണമെന്നുള്ള ആഗ്രഹമുണ്ട്. പക്ഷെ അവർക്ക് കയറി കഴിഞ്ഞപ്പോ അവർക്ക് ഛർദിയും അവർ പറയുന്നത് ഞങ്ങക്ക് പറ്റൂല, ഞങ്ങക്ക് പറ്റില്ല എന്ന് പറയുന്നത്. കാരണം ആരും ധൈര്യപ്പെടില്ല, വരെ പേടിയാണ് അവർക്ക്.
വല്ലാതെ വിലക്കുകൾ ഇപ്പൊ ഇല്ല എന്തായാലും. രേഖ ഇതിലേക്ക് ഇറങ്ങിയതോടെ ആ വിലക്ക് ഇല്ലാതായി എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ? തീർച്ചയായിട്ടും. ഈ ധൈര്യവും ആത്മവിശ്വാസവും തന്നെയാണ് രേഖയുടെ മുതൽക്കൂട്ട്. എന്തായാലും ഇത് മുറുകെ പിടിച്ചുകൊണ്ട് തന്നെ മറ്റുള്ള സ്ത്രീകളെക്കാൾ ഒരുപാട് വ്യത്യസ്തമായി ചിന്തിച്ച് എല്ലാ വിലക്കുകളും മറികടന്നുകൊണ്ട് ഇതിനായിട്ട് മുന്നിട്ടിറങ്ങിയ രേഖയ്ക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. ഇത്രയും സമയം SBS മലയാളത്തോട് സംസാരിച്ചതിന് വളരെയധികം നന്ദി, KC രേഖ.